മനോനിവൃത്തി പരമോപശാന്തി സാ തീർത്ഥവര്യാ മണികർണികാ ച ജ്ഞാനപ്രവാഹ വിമലാദിഗംഗാ സാകാശികാഹം നിജബോധരൂപാം യസ്യാമിദം കൽപ്പിതം ഇന്ദ്രജാലം ചരാചരം ഭാതി മനോവിലാസം സച്ചിത്സുഖൈകാ പരമാത്മരൂപാ സാകാശികാഹം നിജബോധരൂപാം കോശേഷു പഞ്ചസ്വധിനാജമാനം ബുദ്ധിർഭവാനീ പ്രതിദേഹഗേഹം സാക്ഷീ ശിവ സർവഗതോന്തരാത്മാ സാകാശികാഹം നിജബോധരൂപാം കാശ്യാം ഹി കാശത്തെ കാശി കാശി സർവപ്രകാശികാം സാകാശീ വിദിതായേന തേന പ്രാപ്താ ഹി കാശികാം കാശീക്ഷേത്രം ശരീരം ത്രിഭുവനജനനീ വ്യാപിനീ ജ്ഞാനഗംഗാം ഭക്തിശ്രദ്ധാഗയേയം നിജഗുരുചരണധ്യാനയോഗ പ്രയാഗഃ വിശ്വേശോയം തുരീയ സകലജനമനസ്സാക്ഷിഭൂതോന്തരാത്മാം ദേഹേ സർവം മദീയേ യതി വസതി പുനഃ തീർത്ഥമന്യത് കിമസ്തി. പ്രകാശത്തിന്റെ നിറവാണ് ദീപാവലി. ഗംഗാസ്നാനമൊക്കെ കഴിച്ച് വിളക്കൊക്കെ കൊളുത്തി പടക്കൊക്കെ പൊട്ടിച്ചിട്ട് വന്നിരിക്കുകയാണ്. സാധാ ദീപാവലിക്ക് കാശിയിൽ പോയിട്ടും ഗംഗാസ്നാനം ചെയ്തിട്ട് വരണം എന്നാണ്. നമ്മൾ വീട്ടിൽ കുളിച്ചാലും ഗംഗാസ്നാനം കഴിച്ചോ എന്ന് ചോദിക്കും. വാസ്തവത്തിൽ നമ്മളാണിപ്പോ കാശിയിലേക്ക് പോണത്. 4-5 ദിവസമായിട്ട് കാശിയിലേക്ക് പോയിട്ടോ തിരിച്ചു വരുണ്ടോ എന്നറിയില്ല, പോണുണ്ട്. കാശി യാത്ര ദർശനാത് അബ്രസദസി ജനനാത് കമലാലയേ കാശ്യാം തു മരണാത് മുക്തി സ്മരണാത് അരുണാചലം എന്ന് ആദ്യത്തെ ദിവസം പറഞ്ഞു. ചിദംബരത്തിന് മറ്റൊരു പേരാണ് അബ്രസദസ്. അബ്രസദസ് എന്ന് വെച്ചാൽ അബ്രം എന്ന് വെച്ചാൽ ആകാശം, ചിദംബരം എന്ന് വെച്ചാൽ ചിതാകാശം. ചിതാകാശത്തിനെ ദർശിക്കണം, നടരാജാവിനെ ദർശിക്കണം. ചിദംബരത്തില് ദർശനമാണ് പ്രധാനം. ദർശനാത് അബ്രസദസി ജനനാത് കമലാലയേ. കമലാലയം തിരുവാരൂരാണ്. ത്യാഗരാജസ്വാമികൾ മുത്തുസ്വാമി ദീക്ഷിതരൊക്കെ അവിടെയാണ് ജനിച്ചത്. ശ്യാമാശാസ്ത്രി എങ്ങനെയാണോ, 3 പേരും ജനിച്ച സ്ഥലം തിരുവാരൂരാണ്. അപ്പോ അതിലെന്തോ ഉണ്ട്. നടരാജാവിന് ചിദംബര ദർശനം ആദ്യത്തെ ദിവസം പറഞ്ഞ പോലെ ബാഹ്യമായും അത് ശരിയാണ്, ആന്തരികമായും ശരിയാണ്. പുറമേക്ക് നടരാജാവിനെ ദർശിക്കാനായിട്ടാണ് ഈ 63 നായന്മാരിലെ എല്ലാവരും ഈ നടരാജനോട് ഉന്മാദം പിടിച്ചിരുന്നവരാണ്. അപ്പോ ചിദംബരത്തിൽ പോയി നടരാജനെ ദർശിക്കലും കമലാലയത്തിലെ ജനനം എന്നാണ്. തിരുവാരൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കമലാലയം. ജനനാത് കമലാലയേ കാശ്യാം തു മരണാത് മുക്തി, അതെല്ലാവർക്കും അറിയാം. കാശിയില് മരണം. സ്മരണാത് അരുണാചലം, അരുണാചലത്തിന് സ്മരണമാണെന്നാണ്. ഇതിന് ആന്തരികമായ അർത്ഥം രമണ ഭഗവാൻ തന്നെ ഇതിന് പറഞ്ഞിട്ടുണ്ട്. ചിതാകാശ ദർശനം, ഉള്ളിലുള്ള ചിതാകാശത്തിനെ ദർശിക്കുന്നതാണ് ദർശനാത് അബ്രസദസി, ചിദംബര ദർശനം. അതാണ് ചിദംബര രഹസ്യം എന്നും പറയൂ. അവിടെ ബാഹ്യമായ നടരാജനെ കാണുമ്പോൾ ആ നടരാജൻ ആന്തരികമായ നടരാജനെ കാണിച്ചു തരും. ആ ചിതാകാശത്തിലുള്ള നടരാജ നർത്തനം കാണണം എന്നാണ്. ദർശനാത് അബ്രസദസി രാമലിംഗസ്വാമികൾ എന്ന് പറഞ്ഞു ഒരു വലിയ സിദ്ധഭക്തൻ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. 1836 മറ്റോ ആണ് സ്വാമികളുടെ മഹാസമാധി. അതായത് ഈ സിദ്ധന്മാരുടെ കഥകളൊക്കെ പോലെ തന്നെ മറഞ്ഞുപോയി എന്നാണ് പറയപ്പെടുന്നത്. 1836 ചിദംബരത്തിന് അടുത്തൊരു സ്ഥലത്ത്, ആ സ്ഥലം ഇന്നും അവിടെയുണ്ട്, എല്ലാവരോടും പറഞ്ഞ് മുറിയിൽ കയറി വാതിലടച്ച് കുറച്ച് ദിവസങ്ങളിലേക്ക് തുറക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവിടെ മറഞ്ഞുപോയി എന്നാണ് കഥ. അതായത് ആ ഭക്തന്മാരുടെ ആ ലീനിയേജിൽ നമ്മൾ ആ കഥ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും അടുത്ത കാലത്ത് നടന്നതാണ്. വള്ളലാർ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കാം. വള്ളൽ എന്ന തമിഴ് വാക്കിന് വാരിക്കോരി കൊടുക്കുക എന്നർത്ഥം. അദ്ദേഹം എന്തു കൊടുത്തു? കൃപയെ വാരിക്കോരി ചൊരിഞ്ഞതുകൊണ്ട് അരുൾ പ്രകാശ വള്ളലാർ എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഒരു വയസ്സുള്ളപ്പോ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും കുഞ്ഞിനെ കൊണ്ട് നടരാജാവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. ഒരു വയസ്സേ ഉള്ളൂ കുട്ടിക്കും. അപ്പോ നടരാജാവിനെ കണ്ടപ്പോ ചിദംബരത്തിൽ ഇടതുവശത്ത് അവരൊരു സ്ഥാനം കൽപ്പിച്ച് ചിദംബര രഹസ്യം എന്ന് പറഞ്ഞ് തിരിശീലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അത് ഒരു സിംബോളിക്കാണ്. നമ്മളുടെ ഉള്ളിലുള്ള ചിദാകാശമാണ് യഥാർത്ഥ ചിദംബരമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയും, ബാഹ്യമായി നർത്തനം ചെയ്യുന്ന നടരാജൻ ഉള്ളില് ചിദംബര നടനം ചെയ്യുന്നവനാണെന്നൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോ ഈ ഒരു വയസ്സുള്ള കുട്ടിക്ക് അവിടെ നടരാജാവിനെ കണ്ടത് ആദ്യമായി ശക്തിബാധ ഉണ്ടായി. എന്നുവെച്ചാൽ കുട്ടി കാരണമില്ലാതെ ഉറക്ക ചിരിച്ചു. ഭാരതീയ വിദ്യാഭവൻ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ജി വി പിള്ളയുടെ പുസ്തകം, റിസർച്ച് ബുക്കാണ്, സെയിന്റ് രാമലിംഗ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ദ ലാഫ്റ്റർ ഓഫ് എ ചൈൽഡ് എന്നാണ് ആദ്യത്തെ ചാപ്റ്റർ. ഒരു കൊച്ചുകുട്ടിയുടെ ചിരി. നടരാജാവിനെ കണ്ടിട്ട് ദർശനാദഭ്ര സദസി, ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് നടരാജാവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പോ കുഞ്ഞ് അച്ഛന്റെ അമ്മയുടെ ഒക്കത്തെ ഇരുന്നു കൊണ്ട് അങ്ങനെ, എന്താ കുട്ടികൾ ചിലപ്പോൾ വലതുമൊക്കെ കണ്ടാൽ അങ്ങ് തുള്ളില്ലേ ചാടി പിടിക്കാനായിട്ട്, അതുപോലെ ഒക്കത്തെ ഇരുന്നു കൊണ്ട് ഒരു തുള്ളു തുള്ളിക്കൊണ്ട് ഉറക്ക ചിരിച്ചു അത്രേ. തിരുവിളങ്ക ശിവയോഗ സിദ്ധിയെല്ലാം വിളങ്ക, ശിവജ്ഞാന നിലൈ വിളങ്ക ശിവാനുഭവം വിളങ്ക, തെരുവിളങ്ക് തിരുത്തില്ലൈ ചിത്രമ്പലത്തെ തിരുക്കൂത്ത് വിളങ്ക, ഒളിശിരന്ത തിരുവിളക്കേ ഉരുവിളങ്ക ഉയിർ വിളങ്ക ഉണർച്ചിയത് വിളങ്ക, ഉലകമെല്ലാം വിളങ്ക മരുൾ വിളങ്ക് കുഴൽ വള്ളി വയങ്കുമണി പൊതുവിളങ്ക, വളർന്ന ശിവക്കൊഴുന്തേ അൻപനും പിടിയുൾ അകപ്പെടും മലയെ, അൻപനും കടത്തുൾ അടങ്കിടും കടലേ, അൻപനും കരയ്ത്തമരമുദേ അൻപനും വലയ്ക്കുൾ പടും പരംപൊരുളേ, അൻപുരുവാം പരശിവമേ. അമലിമുഖ സ്വാമികൾ പിന്നാലെ പാടുന്നതാണ്. താൻ കുട്ടിക്കാലത്ത് അവിടെ എന്ത് കണ്ടു എന്നൊക്കെ വളരെ കാവ്യാത്മകമായി ഒരു സഖി സഖിയോട് ഒരു സ്ത്രീ പറയുന്ന പോലെ, തന്റെ വരനെ കണ്ടിട്ട് അഥവാ തനിക്ക് ഇഷ്ടപ്പെട്ട ആളെ കണ്ടിട്ട് അവനെ വരിക്കണമെന്ന് ആശ വരുന്ന ഒരു സഖി തന്റെ തോഴിയോട് പറയുന്ന പോലെ, അമ്പലത്തിൽ ആടുകിൻ്റാർ പാങ്കിമാരെ അവൻ ആട്ടം കണ്ട് നാട്ടം കൊണ്ടേൻ പാങ്കിമാരെ. അമ്പലത്തിൽ ആടുന്നവനെ ഞാൻ കണ്ടു എന്നാണ്. അമ്പലം എന്നുള്ള വാക്ക് മലയാളത്തിൽ വരാൻ അമ്പരം എന്നുള്ള വാക്കാണ് കാരണം. അമ്പരം എന്ന് വെച്ചാൽ ആകാശം, ചിദാകാശം. ചിദംബരത്തിനാണ് ആദ്യമായി അമ്പലം എന്ന പേര് തമിഴില്. അമ്പരം ചിത്രമ്പലം, അതെന്നാണ് മലയാളത്തിൽ അമ്പലം എന്നുള്ള വാക്ക് വന്നത്. അമ്പലത്തിൽ ആടുന്നവനെ ഞാൻ കണ്ടു, അവനും എനിക്കും ജാതകം ചേരുവോ എന്ന് നോക്കിയോ, ഒന്ന് പറഞ്ഞു തരുവോ എന്ന് ചോദിക്കുകയാണ്. അവനും എനിക്കും ജ്യോതിഷം നോക്കി ജാതകം ചേരുമോ എന്ന് പറഞ്ഞു തരുമോ എന്ന്. തിരുവിളങ്ക ശിവയോഗ സിദ്ധിയെല്ലാം വിളങ്ക. ആ ഒരേ ഒരു ദർശനത്തില് എനിക്ക് പരമാർത്ഥ തത്വം വിളങ്ങി പ്രകാശിച്ചു എന്നാണ്. എന്നുവെച്ചാൽ ഒരു വയസ്സില്, എന്നുവെച്ചാൽ ആ ജ്യോതി അപ്പൊ വീണ് കഴിഞ്ഞു. പിന്നെ അതൊക്കെ അനുഭവത്തിൽ വരുന്നത് പിന്നെ ആവട്ടെ. തിരുവിളങ്ക ശിവയോഗ സിദ്ധിയെല്ലാം വിളങ്ക, ശിവജ്ഞാന നിലൈ വിളങ്ക, ശിവാനുഭവം വിളങ്ക. തെരുവിളങ്ക് തിരുത്തില്ലൈ ചിറ്റമ്പലത്തെ തിരുക്കൂത്തു വിളങ്ക്. ഭഗവാന്റെ കൂത്ത്, കൂത്ത് എന്ന് വെച്ചാൽ ആടുക എന്നർത്ഥം, നർത്തനം. അപ്പോ തിരുച്ചിറ്റമ്പലത്തെ തിരുക്കൂത്ത് വിളങ്ക്, ആ നടരാജന്റെ തിരുക്കൂത്ത് അവിടെ പ്രകാശിച്ചു. തിരുക്കൂത്തു വിളങ്ക് ഒളി ശിറന്ത തിരുവിളക്കേ പരമപ്രകാശമാനമായ. നമ്മളിപ്പോ ദീപാവലിക്ക് വിളക്ക് കൊളുത്തുന്നുവല്ലോ, ആ വിളക്കിന്റെയൊക്കെ മൂലമായ വിളക്ക് ജ്യോതിയുൾ ജ്യോതിയുൾ ജ്യോതിയേനു. ഒളി ശിരന്ത തിരുവിളക്കേ ഉരുവിളങ്ക് ഉയിർ വിളങ്ക് ഉണർച്ചിയതി വിളങ്ക്. കാണുന്നതൊക്കെ പ്രകാശിപ്പിക്കുന്ന വിളക്കാണത്. ഉരുവിളങ്ക് രൂപങ്ങളൊക്കെ അതിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നു. ഉയിർ വിളങ്ക് ഉണർച്ചിയത് വിളങ്ക്, ഉലകമെല്ലാം വിളങ്ക്, ലോകം മുഴുവൻ പ്രകാശപ്പെടുത്തുന്നു. മരുൾ വിളങ്ക് കുഴൽ വള്ളി വയങ്കുമണി പൊതു വിളങ്ക് വളർന്ന ശിവക്കൊഴുന്തേ. ശിവഭക്തി ശിവാനുഭവം ശിവജ്ഞാനം ഇതൊക്കെ തന്നെ തഴച്ചു വളർന്നു ഹൃദയത്തില്. അൻപനും പിടികുൾ അകപ്പെടും മലയേ. എങ്ങനെയാ ഭഗവാനെ പിടിച്ചടക്കണത്? അൻപനും പിടികുൾ അകപ്പെടും മലയേ. അൻപനും കടത്തുൾ അടങ്കിടും കടലേ. ഭഗവാന് ഒരു വിശപ്പുണ്ട്, ഒരു ദാഹം. ഈ ജീവന്റെ അൻപ് ഭക്തി പ്രിയം, ആ പ്രിയത്തിന് ഈശ്വരൻ വശപ്പെടുന്നു എന്നാണ്. അൻപനും കടത്തുൾ അടങ്കിടും കടലേ, അൻപ് ഉരുവാം പരശിവമേ. അപ്പൊ അങ്ങനെ ദർശനാദ് അഭ്രസദസി, അതിനാണത് ആദ്യം പറഞ്ഞത്. ഒരു വയസ്സില് നടരാജാവിനെ ബാഹ്യമായും കണ്ടു, ആ ബാഹ്യദർശനം ആന്തരികമായ ചിദംബരത്തിനെ പ്രകാശിപ്പിച്ചു. ബാഹ്യമായി നടരാജന്റെ നർത്തനം കണ്ടു, ഇടതുകാൽ തൂക്കി നിന്ന് നർത്തനം ചെയ്യുന്ന തിരുക്കൂത്ത് കണ്ടപ്പോ അകമേയുള്ള തിരുക്കൂത്ത് പ്രകാശിച്ചു, അകമേക്കുള്ള നടനം പ്രകാശിച്ചു. അപ്പൊ ദർശനാദ് അഭ്രസദസി, ജനനാദ് കമലാലയെ. കമലാലയം എന്ന് വെച്ചാൽ കമലം എന്ന് വെച്ചാൽ താമര, താമര വിരിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് കമലാലയം. അതെവിടെയാ? ഹൃദയ താമര, ഹൃദയമാകുന്ന കമലം. ഹൃത്പുണ്ടരീകം പുരമധ്യസഗസ്ഥം. ഈ ശരീരമാവുന്ന പുരത്തിന്റെ മധ്യത്തിൽ ഹൃത്പുണ്ടരീകം ഒരു താമരയുണ്ട്. ആ താമരയിൽ ജനിച്ചാൽ പിന്നെ ജനനമില്ല, പിന്നെ വീണ്ടും ജനിക്കേണ്ടി വരില്ല. ഹൃദയമാകുന്ന കമലത്തിൽ തന്നെ അറിഞ്ഞ് തന്റെ സ്വരൂപം എന്താണെന്ന് വിചാരം ചെയ്തോ, ഭക്തി ചെയ്തോ, ജനനവും മരണവും ഇല്ലാത്ത ആത്മവസ്തുവാണ് താൻ, ആത്മാവാണ് താൻ, ശിവമാണ് താൻ എന്ന് അകമയ്ക്ക് കണ്ടു കഴിയുമ്പോ ജനനാദ് കമലാലയെ. കാശ്യാം തു മരണാദ് മുക്തി. കാശി എന്ന് വെച്ചാൽ എന്താ? പരമപ്രകാശം, മഹാശ്മശാനം അല്ലേ. ആ മഹാശ്മശാനം എവിടെയാണ്? ഹൃദയത്തിലാണ്. ആ മഹാശ്മശാനത്തിൽ ശരീരം വെന്തെരിഞ്ഞു പോവുക, അപ്പൊ പിന്നെ ജനനം വീണ്ടും ജനിക്കേണ്ടി വരില്ല. അതായത് ജ്ഞാനമാവുന്ന അഗ്നിയില് ഈ ശരീരം എരിഞ്ഞു പോവുക എന്ന് വെച്ചാൽ ബാധിക്കപ്പെടുക, ശരീരം ഇല്ലാതാവുക, ഹൃദയത്തിൽ അഹങ്കാരത്തിന്റെ ക്ഷയം നാശം, വ്യക്തിത്വം ഇല്ലാതായി ശിവനടനം ഹൃദയത്തിൽ കാണലാണ് കാശിയിൽ മരണം. അപ്പൊ കാശി ഇവിടെ ഉണ്ട്. കാശ്യാം തു മരണാത് മുക്തി. അരുണാചലത്തിന് എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ സ്മരണാത് അരുണാചലം, പോയി കാണണമെന്നൊന്നുമില്ല എന്നാണ്. സ്മരണാത് അരുണാചലം, അരുണാചലത്തിനെ സ്മരിച്ചാൽ മതി. രമണ ഭഗവാൻ അവിടെ പറഞ്ഞു, സ്മരണാത് അരുണാചലം എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ, അരുണാചലത്തിനെ സ്മരിച്ചാൽ എന്താവും, സകല സ്മരണങ്ങളും ഇല്ലാതായിട്ട് തീരും, ചിത്തം നിശ്ചലമാവും. നിനൈക്യമുക്തി, നിനൈപ്പ് അറുക്കുന്നതിനാല നിനൈക്യമുക്തി. അരുണാചല സ്മരണം, സ്മരണം പണ്ടത്തെ നനപ്പ് ഇല്ലാമ പണിയോടുത്ത്, നനപ്പ വന്ന് നിശ്ചലം പണിയോടുത്ത്. അരുണാചലമന അഹമേ നിനൈപ്പവർ അഹത്തൈ വേറെറുപ്പായ അരുണാചല. അരുണാചലം அப்படின்னு நினைக்கிறதே அவளோட அகம் நான்ங்கற எண்ணத்தை வேரோட எடுத்துடும். அகங்காரம் அப்ப தன வேறு பிழுத்து எடுக்கப்படணும். அவிட அருணாச்சல ஸ்வரூபம் ஹயத்தில் பிரகாஷிக்கணும். அருணாச்சலம் எந்த அஹம் அஹம் ஹயத்தில் நர்த்தனம் செய்யுனது எந்தோ அதி உண்மையாய ஸ்வரூபமான ஹே அருணாச்சல அவிடுன்னு என் பகவான் அருணாச்சல பஞ்சரத்னத்தில் பண்ணது கழிஞ்ச வருஷம் நம்ம கண்டதான். ത്വയി അരുണാചല സർവം ഭൂത്വാ സ്ഥിത്വാ പ്രലീനമേതച്ചിത്രം ഹൃദി അഹമിതി നിർത്യസി ഭോഹോ തേ വദന്തി ഹൃദയം നാമ. ഹൃദയത്തിൽ അഹമഹമെന്ന് നർത്തനം ചെയ്യുന്നു. അതാണ് യഥാർത്ഥത്തിൽ അരുണാചല സ്മരണം. അപ്പോ സ്മരണാതരുണാചലം സ്മൃതിർലബ്ധ നഷ്ടോ മോഹ സ്മൃതിർലബ്ധ എന്നൊക്കെ അർജുനൻ പറയണ. സ്മൃതി എപ്പോ കിട്ടും? നമ്മളുടെ ശ്രദ്ധ എപ്പോ നമ്മളിൽ തന്നെ ലഗ്നമാവുന്നു, നമ്മളുടെ ശ്രദ്ധയപ്പോ ശരീരം മനസ്സ് ബുദ്ധി ഇതൊക്കെ വിട്ട് നമ്മളുടെ വാസ്തവമായ സ്വരൂപത്തിനെ സ്പർശിക്കുന്നുവോ അപ്പൊ സ്മരണ ഉണ്ടായി. അപ്പൊ ഈ അഞ്ച് ക്ഷേത്രങ്ങളും, അഞ്ചോ നാലോ അത്രയാ, അബ്രസദസ്, കമലാലയം, കാശി, അരുണാചൽ, നാല് ക്ഷേത്രങ്ങൾ. ഈ നാല് ക്ഷേത്രങ്ങളുടെയും മഹിമ ആന്തരികമാണ്, ബാഹ്യവും ആണ്. പക്ഷ് ബാഹ്യം എന്നുള്ളത് ആന്തരികത്തിലേക്ക് കൊണ്ടുപോവാനാണ്. അതേപോലെ ഈ കാശി പഞ്ചകത്തിലും ആദ്യത്തെ ശ്ലോകം കൊണ്ട് തീർത്ഥസ്നാനം എന്താണ് എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു. മനോനിവൃത്തി പരമോപശാന്തി സാ തീർത്ഥവര്യാമണികർണികാച്ച്. എവിടെയെങ്കിലുമൊക്കെ വീട്ടിലൊരു മുറിയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഏകാന്തമായ ഒരു സ്ഥലത്തിരുന്നിട്ട് ബഹിർമുഖമായ മനസ്സിനെ അന്തർമുഖമാക്കി തന്നിൽ ശാന്തമായി പ്രശാന്തമായി തന്റെ സ്വരൂപത്തിൽ ഇരുത്താമെങ്കിൽ അത് തന്നെ മഹാതീർത്ഥം. അവൻ കുളിച്ചിട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. സ്നാനം മനോമലത്യാഗ. ധർമ്മപുത്രരുടെ അടുത്ത് മഹാഭാരതത്തിലെ യക്ഷപ്രശ്നത്തിലെ യക്ഷൻ ചോദിച്ചു, കിം സ്നാനം, സ്നാനം എന്താണെന്ന് ചോദിച്ചു. പല ചോദ്യങ്ങൾ ചോദിച്ചതിൽ കിം സ്നാനം. അപ്പൊ ധർമ്മപുത്രർ പറഞ്ഞു, സ്നാനം മനോമലത്യാഗ. മനസ്സിലെ മലത്തിനെ ത്യാഗം ചെയ്യുന്നതാണ് സ്നാനം. അതിന് ബാഹ്യമായി കുളിക്കേണ്ട എന്ന അർത്ഥമല്ല, പക്ഷേ ബാഹ്യ സ്നാനത്തിന്റെ പോരാന്നാണ്. യഥാർത്ഥ ഗംഗാസ്നാനം എന്താണ്? മനോനിവൃത്തി പരമോപശാന്തി സാ തീർത്ഥവര്യാ മണികർണികാച്ച്. മണികർണികാ ഘട്ടത്തിലുള്ള സ്നാനം പുനർജന്മം ഇല്ലാതാവും ഗംഗയിൽ കുളിച്ചാൽ എന്നൊക്കെ പറയുന്ന ആ ഗംഗാ യമുന ശതോദ്രി സരസ്വതി, ഈ നദികളൊക്കെ തന്നെ വേദത്തിൽ പറയപ്പെടുന്ന നദികളാണ്. ചില വേദ ഗവേഷണം ചെയ്ത ഋഷിതുല്യരായ ചില മഹാത്മാക്കളുടെ അഭിപ്രായം ഈ നദികളൊക്കെ ആന്തരികമായിട്ടുള്ള ചില അനുഭവങ്ങളെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ അനുഭവത്തിന് ഋഷികൾ അവർ താമസിച്ച സ്ഥലത്തുള്ള നദികൾക്കൊക്കെ പേര് വെച്ചതാണെന്നൊക്കെ പറയുന്നു. ഇപ്പൊ ഗായത്രി എന്നുള്ള മന്ത്രത്തിന്റെ പേര് വീട്ടിലെ പെൺകുട്ടികൾക്കൊക്കെ വെക്കണ പോലെ. എന്തായാലും ബാഹ്യഗംഗയെ നമ്മള് അത്ര പവിത്രമായിട്ട് കരുതുന്നു. ആ ബാഹ്യഗംഗ ആന്തരിക ഗംഗയോട് വളരെയധികം ബന്ധപ്പെട്ടും കിടക്കുന്നു. ദേവി സുരേശ്വരി ഭഗവതി ഗംഗേ ത്രിഭുവന താരിണി തരളതരംഗേ ശങ്കരമൗലി വിഹാരിണി വിമലേ മമ മതിരാസ്താം തവ പദ കമലേ പുരാരിഗിരി സംഭൂതയാണവൾ. ത്രിപുരങ്ങളെ ദഹിപ്പിച്ചവന്റെ ശിരസിൽ നിന്നും ഒഴുകുന്നവളാണവൾ. ആ ഗംഗയിലെ സ്നാനം ജ്ഞാനപ്രവാഹാവിമലാദി ഗംഗ, ജ്ഞാനത്തിന്റെ ധാരയ്ക്കാണ് ഗംഗ എന്ന് പേര്. ജ്ഞാനധാര, ജ്ഞാനം എപ്പോ ഉണ്ടാവും? എപ്പോ മനസ്സ് ശാന്തമാവുന്നുവോ നിശ്ചലമാവുന്നുവോ, ഹൃദയത്തില് അടങ്ങുന്നുവോ, ചിത്തവൃത്തി നിരോധം ഉണ്ടാവണോ, അപ്പോഴാണ് ജ്ഞാനം പ്രകാശിക്കുന്നത് ഉള്ളില്. ആ ജ്ഞാനം പ്രകാശിക്കാൻ ഉറവിടമായിട്ടിരിക്കുന്ന ബോധം, ഉണർവ്, ആ ഉണർവാണ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന പരമപ്രകാശം. അതാണ് കാശി. സാ കാശികാഹം നിജബോധരൂപ. യസ്യാമിതം കൽപ്പിതം ഇന്ദ്രജാലം ചരാചരം ഭാതി മനോവിലാസം സച്ചിത് സുഖൈക പരമാത്മരൂപ സാ കാശികാഹം നിജബോധരൂപ. കോശേഷു പഞ്ചസു അധിരാജമാന ബുദ്ധിർഭവാനി പ്രതിദേഹഗേഹം സാക്ഷി ശിവ സർവഗതോന്തരാത്മാ സാകാശികാഹം നിജബോധരൂപ. മൂന്നാമത്തെ ശ്ലോകം. അഞ്ച് കോശങ്ങൾ, അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയമെന്ന് അഞ്ച് കോശങ്ങൾ നമ്മളുടെ സ്വരൂപത്തിനെ മറച്ചിരിക്കുന്ന അഞ്ചു കോശങ്ങൾ എന്നാണ്. അഞ്ചു കോശങ്ങൾ എന്ന് വെച്ചാൽ ഷർട്ട്, അതിൻ്റെ ഉള്ളിൽ ബനിയൻ അതുപോലെ ഇട്ടതാണെന്ന് വിചാരിക്കണ്ട. ഒന്നൊന്നിനോട് ഇണങ്ങിച്ചേർന്ന് പിണങ്ങിച്ചേർന്ന് അനുഭവ മണ്ഡലത്തിൽ കിടക്കുന്നതാണ്. മനോമയ പ്രാണ ശരീര നേത പ്രതിഷ്ഠിതോ അന്നേ ഹൃദയം സന്നിധായ തദ്വിജ്ഞാനേന പരിപശ്യന്തി ധീരാ ആനന്ദരൂപം അമൃതം യദ്വിഭാതി എന്നൊക്കെ ഉപനിഷത്ത് ഈ ആത്മാവിനെ മനോമയം പ്രാണമയം മുതലായ കോശങ്ങൾ കൊണ്ട് പൊതിഞ്ഞു വച്ചിരിക്കുന്ന വസ്തുവായിട്ട് ചിത്രീകരിക്കുന്നു. മനോമയ മനസ്സ്, ശരീരം, ശരീരമാണ് അന്നമയ കോശം. ഭക്ഷണം കൊണ്ട് ഉണ്ടാവുന്നതാണല്ലോ അല്ലേ? ഭക്ഷണം കൊണ്ട് ഉണ്ടാവുന്നതാണ്, ഭക്ഷണം കൊണ്ട് അഭിവൃദ്ധിപ്പെടുന്നു, അവസാനം ഭക്ഷണമായിട്ട് പോവുകയും ചെയ്യും. നമ്മൾ കത്തിച്ചൊന്നും കളഞ്ഞിട്ടില്ലെങ്കിൽ അവരടുത്ത് ഇട്ടാൽ ഓരോ കോശങ്ങളിലും അണുക്കൾ വന്നിട്ട് തിന്നു തീർത്തു കളയും ശരീരത്തിന്. ആർക്കെങ്കിലും അന്നമായിട്ട് പോകും. നമ്മള് പലതിനെയും അന്നമായി ഭുജിക്കുന്നു, നമ്മളെ ബാക്കിയുള്ള ജീവികൾ അന്നമാക്കി തീർക്കും ഈ ശരീരത്തിന്. ഇത് അന്നമയ കോശമാണ്, പൃഥ്വി വികാരമാണത്. ഇതിനു പുറകിലാണ് പതുക്കെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം ഒരു പ്രാണമണ്ഡലം. പ്രാണെന്ന് വെച്ചാൽ വായു മാത്രമല്ല, വൈറ്റൽ എനർജി. അതുകൊണ്ടാണ് ആളുകൾക്ക് ഇത്തിരി പ്രാണായാമമൊക്കെ ചെയ്യുമ്പോൾ ഒരു സുഖം തോന്നണത്. കൂടുതൽ ആഴത്തിലൊന്നും പോണ്ട. ഇത്തിരി ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കോഴ്സിലൊക്കെ പോയിട്ട് ഇത്തിരി പ്രാണായാമം ചെയ്യുമ്പോഴേക്കും ഒരു സുഖം തോന്നാൻ കാരണം എന്താ? കുറച്ച് ശരീരമണ്ഡലത്തിന് ഇത്തിരി അകത്ത് പോകുമ്പോൾ ആ വൈറ്റൽ എനർജിയുടെ പ്ലെയിനാണത്, അവിടെ ഒരു സുഖം തോന്നും. നമുക്ക് വിശപ്പ്, ദാഹം, ഊർജം ഉണ്ടാവണത് ഒക്കെ ആ പ്രാണമണ്ഡലത്തിലാണ്. അതുകൊണ്ട് ആ പ്രാണമയ കോശത്തിന് ഒരു താളത്തിലാക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. പക്ഷെ അതും നിൽക്കില്ല. അത് ഉണ്ടാവുമ്പോൾ ആളുകൾ പലരും വിചാരിക്കും ഇപ്പൊ എനിക്കൊക്കെ കിട്ടിയെന്ന് വിചാരിച്ചു. കപിച്ചലാഹ എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു, കുരങ്ങിനെ പോലെ ചലിക്കുന്നതാണ് ഈ പ്രാണൻ, നിൽക്കുകയില്ല. അതുകൊണ്ട് പ്രാണമയ കോശം അതിനു പുറകിൽ ചെല്ലുമ്പോൾ നമ്മൾ സൂക്ഷ്മമായ ചിത്തവൃത്തികളെയൊക്കെ കാണും. ഈ ചിത്തവൃത്തികളാണ് പതുക്കെ പതുക്കെ സ്ഥൂലമായി പ്രാണനാവുകയും ശരീരമാവുകയും ചെയ്യുന്നത്. ഒരു കോശമേ ഉള്ളൂ, ആ ചിത്തവൃത്തികളുടെ മണ്ഡലത്തിനെ നമ്മൾ കാണും. മനസ്സ് അനേക വിചാരങ്ങളും അനേക വികാരങ്ങളും സ്വപ്നം ഉണ്ടാക്കുകയും നമ്മൾ ഇപ്പൊ സത്സംഗത്തിൽ ഇരിക്കുമ്പോഴും സത്സംഗത്തിലൊന്നും ഇരിക്കില്ല പല ആളുകളും. അങ്ങനൊരു വിശ്വാസമൊന്നും എനിക്കില്ല. ഇവിടെ ഇരിക്കുന്നുണ്ടാവും, കണ്ണൊക്കെ തുറന്നിരിക്കുന്നുണ്ടാവും, നമ്മളുടെ ലോകത്തിലായിരിക്കും. അതാണ് മനോമയ കോശം. നമ്മളുടെ ഭാവനാലോകത്തിലായിരിക്കും നമ്മൾ, ഇമാജിനറി വേൾഡ്. അതിലാണ് സിദ്ധമണ്ഡലവും ഗന്ധർവമണ്ഡലവും വിദ്യാധര മണ്ഡലവും എല്ലാ മണ്ഡലങ്ങളും ആ മനോമയത്തിൽ കിടക്കുന്നുണ്ട്. ഫ്യൂച്ചർ ക്രിയേഷനുള്ള സീഡ്സ് ഒക്കെ അവിടെ കിടപ്പുണ്ട് അല്ലേ? മനോമയ കൊണ്ട് കോശത്തിലാണല്ലോ ഭാവനയൊക്കെ. പണ്ട് പക്ഷികളെ കണ്ടപ്പോ ആളുകൾ ഇങ്ങനെ സ്വപ്നം കണ്ടതാണ് പറക്കേണ്ട കാര്യമൊക്കെ. ഇപ്പൊ വന്നില്ലേ, എല്ലാം പറക്കാൻ തുടങ്ങിയില്ലേ? എല്ലാം ഭാവനയിൽ വന്നു കഴിഞ്ഞാൽ സ്ഥൂലത്തിൽ വരും. ഭാവനയിൽ വന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ മനോമയ കോശം അന്നമയ കോശമായിട്ട് മാറും. മനോമയത്തിൽ ഒന്ന് സങ്കല്പിച്ചാൽ അന്നമയത്തിൽ നമ്മൾ ഉണ്ടാക്കും. അതിന് രണ്ടിനും നടുവിലാണ് ഈ പ്രാണമയകോശം. മനോമയകോശം ശാന്തമായാൽ ശാന്തി ഉണ്ടാവും. മനോമയകോശം അത് നമ്മൾ മനസ്സ്, മനോമയകോശം എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലൊന്നും പറയണ്ട, മനസ്സ്, വിചാരങ്ങള്. രാത്രി കടന്നു കഴിഞ്ഞാൽ ഉറക്കം വരാതെ ഒരുപാട് സ്വപ്നം കാണുന്നില്ലേ, അത് തന്നെ. അനേക രൂപങ്ങൾ പൊന്തി വരണല്ലേ. ഉണർന്നിരുന്നാലും ഏറ്റവും നമുക്ക് പേടിയുള്ളത് ഈ മനോമയ കോശത്തിനെയാണ്. അതുകൊണ്ടാണ് തനിയിരിക്കാൻ ആളുകൾക്ക് ഇഷ്ടമില്ല, ആരെങ്കിലും കൂട്ടുവേണം, അല്ലെങ്കിൽ ടി വി കാണണം. എന്താന്ന് വെച്ചാൽ എല്ലാം അണച്ചിട്ട് മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ പേടി. ആരെയാ പേടിക്കുന്നത്? എന്നെ തന്നെ, എന്റെ മനസ്സ്. അത് പല വിചാരങ്ങൾ കൊണ്ടുവരും. മനോമയം, അതിനും അപ്പുറം വിജ്ഞാനമയം, അറിവിനെ ഉണ്ടാക്കുന്നതും അവിടെയാണ് നമുക്ക് ഈ വേദാന്ത ജ്ഞാനം ഉണ്ടാവുന്നതും ഒക്കെ, അറിവൊക്കെ ഉണ്ടാവുന്നത്. അവിടെയാണ് അഹങ്കാരം ഒളിഞ്ഞു കിടക്കുന്നതും. ഞാനെന്ന് പറയണ വ്യക്തിത്വം ഒളിഞ്ഞു കിടക്കുന്നതും അവിടെയാണ്, വിജ്ഞാനമയ കോശം.